Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
Katham Yegatham Iti Chidi. Enginyanu Yegatham Varindu Sayachayam Virshay Shadvasiti Sayegaitiyum Adiparvata. ആരാണോ ഈ പുരുഷൻ ഇരിക്കുന്നത് അവൻ തന്നെയാണ് ആദിത്യനിൽ. അവൻ ഏകനാണ്, ഏകത്വം എങ്ങനെ ശ്രദ്ധിക്കുമെന്ന് പറയുന്നു. ഇതെല്ലാം പഴയതുപോലെ മനസ്സിലാക്കുന്ന സർവം. ഏവം വിത്ത് അസ്മാൻ ലോകാത് പ്രീത്യ ഏതം അന്നമയം ആത്മാനം ഉപസംക്രമ്യ, ഏതം പ്രാണമയം ആത്മാനം ഉപസംക്രമ്യ, ഏതം മനോമയം ആത്മാനം ഉപസംക്രമ്യ, ഏതം വിജ്ഞാനമയം ആത്മാനം ഉപസംക്രമ്യ, ഏതം ആനന്ദമയം ആത്മാനം ഉപസംക്രമ്യ. ഇമാൻ ലോകാൻ കാമാന്നി കാമരൂപ്യനുസഞ്ചരൻ ഏതത് സാമഗായന്നാസ്തേ അന്നമയാതിക്രമേണ ആനന്ദമയം ആത്മാനുസംക്രമ്യ. ഇതിനെല്ലാം ബാധിച്ചിട്ട് എന്നർത്ഥം. സംക്രമിക്കുക എന്ന് വെച്ചാൽ ഇതിനെല്ലാം ബാധിച്ച് ആനന്ദമയം വരെ ഉള്ള സ്വരൂപത്തെ ബാധിച്ച് എന്താണ് ഏത് സാമഗായന്നാസ്തി അവൻ എന്ത് ചെയ്യുന്നു, ഈ സാമഗാനം ചെയ്യുന്നു. ഇതിനെല്ലാം ബാധിച്ചിട്ട് അവൻ സമഗാനത്തെ ചെയ്യുന്നു. സത്യം ജ്ഞാനം ഇത്തി അസ്യാകരിച്ചവർ അർത്ഥവും വ്യാഖ്യാതു വിസ്തരേണ. സത്യജ്ഞാനം അനന്തം എന്ന് പറയുന്ന ഇരുക്കിന്റെ അർത്ഥത്തെ വ്യാഖ്യാനിച്ചു. തദ്വീർണ ഭൂത ആനന്ദവന്യാസു അശ്വനി സർവാൻ കാമാൻസ ബ്രഹ്മണ വിഭസ്ഥിതി തസ്യ ഫലഭജനസ്യ അർത്ഥവിസ്താരേ വിസ്താരോക്ത. സത്യജ്ഞാനം അനന്തം എന്നുള്ളതിനെ വ്യാഖ്യാനിച്ചു. ഇനി അതിന്റെ വ്യാഖ്യാന രൂപത്തിലാണ് ആനന്ദവല്ലി വരുന്നത്. അവിടെ പറഞ്ഞു, സ അശ്വനിദേ സർവാൻ കാമാൻ സ ബ്രഹ്മണ ഉപാസകൻ സർവകാമങ്ങളെയും പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അതിന്റെ എന്തൊക്കെ പ്രാപിക്കുന്നു വിസ്തരിച്ചത് പറഞ്ഞില്ല. കേത്തേക്കും വിഷയാവ സർവേ കാമ എന്തൊക്കെയാണ് ആ കാമങ്ങൾ. കഥമ ബ്രഹ്മണ സമശ്വനിദേവൻ ബ്രഹ്മത്തോട് എങ്ങനെ ആ കാമത്തെ പ്രാപിക്കുന്നു വക്തവ്യമിതി. അതുകൊണ്ട് ആ കാമങ്ങളെ വർണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയുള്ള ഭാഗങ്ങൾ തത്വത്തെ മുമ്പ് വർണ്ണിച്ചു കഴിഞ്ഞു. തത്ര പിതാ പുത്രാഖ്യായികായാം പൂർവവിദ്യാശേഷഭൂതായാം തബോ ബ്രഹ്മവിദ്യാസാധനം ഉക്തം. മുമ്പ് എന്താണ് പിതാ പുത്രാഖ്യായികയിലുള്ള ഇവിടെ എന്താണ് ആ വിദ്യയുടെ അംഗമായി തപസ്സാണ് ബ്രഹ്മവിദ്യക്ക് സാധനം. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ഏകാഗ്രതയുള്ള മനനം, അതാണ് തപസ്. മനസ്സ് ഇന്ദ്രിയാണാം ഏകാഗ്രം പരമ തപ. നേരത്തെ പറഞ്ഞു, അത് പറഞ്ഞു. പ്രാണാദി രാഗാശാന്തസ്യ കാജിസ്യ അന്ന അന്നാദത്വേന വിനിയോഗശുക്ത, അതിനെ എങ്ങനെ ഭാവന ചെയ്യണമെന്ന് പറഞ്ഞു. അതിന്റെ ഉപയോഗം എന്താണ്? പ്രാണൻ തുടങ്ങി ആകാശം വരെയുള്ള മുമ്പ് വിസ്തരിച്ചതിനെല്ലാം അന്ന അന്നാദ രൂപത്തിൽ ഉപാസിക്കാൻ പറഞ്ഞു. ബ്രഹ്മവിഷയ ഉപാസനാണിന്റെ അവസാനം. എന്താണോ മനുഷ്യ ദേവി രണ്ടു തരത്തിൽ ബ്രഹ്മത്തെ തന്നെ ഉപാസിക്കാൻ പറഞ്ഞു. തേജ സർവേ കാമ പ്രതിനിയത അനേക സാധന സാധ്യ ആകാശാധികാരി ഭേദ വിഷയ ഏതേ ദർശിതാഹ. ആ കാമങ്ങൾ എന്താണ് അനേക സാധനം സാധ്യമായതാണ്. അതിന്റെ പിന്നിൽ അനേക നിയമങ്ങളുണ്ട് അതിനെ പ്രാപിക്കുന്നതിന്. അത് ആകാശാധികാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതാണ്. ഏകത്വേ പുനഃ കാമകാമിത്വ അനുപത്തി. ഏകത്വത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ കാമകാമിത്വമില്ല. ഭേദജാതി സർവസ്യ ആത്മഭൂതത്വം. അതെന്തുകൊണ്ട്? സർവഭേദവും ആത്മഭൂതമാണ്, അവിടെ കാമനകളില്ല. തത്ര കഥമീക ബ്രഹ്മസ്വരൂപേണ സർവാൻ കാമാനമേ സമശ്രീച്ചത്. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മസ്വരൂപത്തിൽ വൻ കാമനകളെല്ലാം പ്രാപിക്കുമെന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് ചോദിക്കുന്നു ഈ ഉപാസകൻ. അവസാനം സർവകാമനകളെയും ബ്രഹ്മസ്വരൂപത്തിൽ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ശരിയാകുന്നു പറഞ്ഞതിന് വിരോധം വരുമല്ലോ. പറയുന്നു സർവാത്മത്വാപത്തി, അത് സർവാത്മത്വം കൊണ്ട് സാധിക്കും. സർവകാമങ്ങളെയും പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ സർവാത്മഭാവത്തെ പ്രാപിക്കുന്നു എന്നാണ് അതിനോട്. കഥം സർവാത്മത്വാപത്തി, എങ്ങനെയാണ് ആ സർവാത്മത്വം? പറയുന്നു പുരുഷാദി പുരുഷ ആദിത്യ ആത്മീകത്വ വിജ്ഞാനേന ഉപാക്വ ഉത്കർഷ അപകർഷ വൻ അന്നമയാദി ആത്മനോ അവിദ്യാ കൽപ്പിതാൻ ക്രമേണ സംക്രമ്യ ആനന്ദമയാന്ത സത്യജ്ഞാനമനന്തം ബ്രഹ്മാദൃശ്യ ധർമ്മകം സ്വാഭാവികം ആനന്ദമജം അമൃതം അഭയം അദ്വൈതം ഫലഭൂതം ആപന്ന ഇമാൻ ലോകാൻ ഭൂരാദീൻ അനുസഞ്ജര നിധി വ്യോഹദേന സംബന്ധ പുരുഷാദിത്യസ്ത ആത്മേകത്വ വിജ്ഞാനേന പുരുഷനും ആദിത്യനും ഇരിക്കുന്ന ആത്മാവ് ഒന്ന് തന്നെ എന്നുള്ള ജ്ഞാനം കൊണ്ട് അപോഹി ഉത്കർഷാപകർഷങ്ങളെല്ലാം നിഷേധിച്ചു. അതിലിരിക്കുന്ന ആദിത്യനിലിരിക്കുന്ന പുരുഷൻ ശ്രേഷ്ഠനാണ്, താൻ അല്പനാണ്, പരമാത്മാവ് ശ്രേഷ്ഠനാണ്, താൻ അല്പനാണ് എന്നുള്ള ഉത്കർഷാപകർഷകളെല്ലാം നിഷേധിച്ച് അന്നമയാദി ആത്മനോ അവിദ്യാകൽപിതാൻ അന്നമയാദി, ഇവിടെ പറഞ്ഞ അന്നം പ്രാണമനോ വിജ്ഞാനം ആനന്ദം ഈ ക്രമത്തിൽ പറഞ്ഞ ഇവ അവിദ്യ പരികൽപിതാൻ, അവിദ്യാകൽപിതമാണ്, ക്രമേണ സംക്രമി ഇതിനെല്ലാം ബാധിച്ച് ആനന്ദമയാന്താൻ, ആനന്ദമയാന്തമായി ഇതിനെല്ലാം നിഷേധിച്ച് സത്യജ്ഞാനമനന്തം ബ്രഹ്മ, ബ്രഹ്മ സത്യജ്ഞാനാനന്ദരൂപത്തിലുള്ളതാണ്, അദൃശ്യാദി ധർമ്മകം, അദൃശ്യധർമ്മത്തോടുകൂടിയതാണ്, സ്വാഭാവികം, സ്വാഭാവികമാണ് ആനന്ദം, അജം, അമൃതം, അഭയം, അദ്വൈതം, ഇതുതന്നെയാണ് ഫലഭൂതം ആപന്ന. അങ്ങനെയാണ് ഈ സർവാത്മഭാവത്തിൽ കാണുന്നു എന്ന് പറയുന്നത്. ഈ ഫലരൂപത്തിലിരിക്കുന്ന ഈ ബ്രഹ്മം തന്നെയാണ്, ഏത് ലോകത്തിലായാലും ഏത് ഫലരൂപത്തിലായാലും ബ്രഹ്മം തന്നെയാണ്. ഇമാൻ ലോകാൻ ഭൂരാദീൻ അനുസഞ്ചരൻ എന്നവൻ ധരിക്കുന്നു, ബ്രഹ്മം തന്നെയാണ് ഫലമായിരിക്കുന്നത് എന്ന് അറിയുന്നതുകൊണ്ടാണ് അവൻ സർവലോകത്തിലുള്ള കാമങ്ങളെ സർവത്ര സഞ്ചരിച്ച് അനുഭവിക്കുന്നു എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? സർവത്ര അവന് ബ്രഹ്മദൃഷ്ടിയാണ്, അതുകൊണ്ട് പറഞ്ഞു സർവലോകങ്ങളിലും അവൻ സഞ്ചരിച്ച് സർവലോകങ്ങളിലെയും കാമങ്ങളെ അനുഭവിക്കുന്നു, അല്ലാതെ ഒരു ലോകത്ത് പോയി കാമം അനുഭവിക്കുന്നു എന്നുള്ള രീതിയിലാണ്. ബ്രഹ്മം തന്നെയാണ് സർവ കാമവസ്തുവുമായിരിക്കുന്നത് എന്നുള്ള ബോധം കൊണ്ട് കഥമനുസഞ്ചരൻ പറയുന്നു കാമാനി ഇമാൻ ലോകാൻ. ഇവിടെ പറഞ്ഞു ഏതും ആനന്ദമയം ആത്മാനുപസംക്രമ്യ ഇമാൻ ലോകാൻ കാമാനി കാമരൂപ്യനുസഞ്ചരൻ കാമതോ അന്നമേശേരി കാമാനി തഥാ കാമതോ രൂപാണ്യസേരി കാമരൂപി. അവന് ഈ വിരാട് അന്നം എന്ന് പറഞ്ഞ കേവല ശരീരം മാത്രമല്ല വിരാട്, അവൻ സർവത്തെയും കാമിച്ചവനാണ്. സർവ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? സർവകാമനകളെ അവൻ അനുഭവിക്കണം. അതിനുവേണ്ടി അവൻ കാമരൂപത്തെ സ്വീകരിക്കുന്നു, നാനാരൂപത്തെ സ്വീകരിക്കും, നാനാഭാവത്തിലിരിക്കുന്നു എന്നാണ്. ഒരു പരമാത്മാവ് തന്നെ ഈ സർവത്തെ സൃഷ്ടിച്ചു, നാനാരൂപത്തിലിരുന്നു കൊണ്ട് സർവത്തിലൂടെയും ആനന്ദത്തെ അനുഭവിക്കുന്നു. അനുസഞ്ചരൻ സർവാത്മന അസ്മാൻ ലോകാൻ ആത്മത്വന അനുഭവൻ, അവൻ സർവത്ര സഞ്ചരിക്കുന്നു. എങ്ങനെയാ സഞ്ചരിക്കുന്നു? കൈയും കാലം കൊണ്ട് സഞ്ചരിക്കണമല്ല, മനസ്സ് സർവാത്മ സർവാത്മഭാവത്തിൽ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല. സർവാത്മഭാവത്തിൽ അസ്മാൻ ലോകാൻ ആത്മത്വന അനുഭവൻ, ഈ ലോകത്തെ സർവവും ആത്മാവായി കണ്ടുകൊണ്ട് മനുഷ്യനാണ് സഹസ്രേഷു എന്ന് പറഞ്ഞു. സഹസ്ര മനുഷ്യരിൽ ഒരുവന് അങ്ങനെ അനുഭവം ഉണ്ടാകുന്നു. സർവത്തിനും താനായി, സർവത്തെയും താനായി കണ്ട് കാണുന്നത് തന്നെയാണ് അനുഭവം. കിം ഏതസ്സാമഗായന്നാസ്തി, അവനീ സമത്തെ ഗാനം ചെയ്യുന്നത് ആത്മാനുഭവത്തിൽ നിന്നുണ്ടായിരിക്കും. സമത്വ ബ്രഹ്മൈവ സാമ സർവ അനന്യരൂപം ഗായത്രി ഗായൻ ശബ്ദേൻ ആത്മീകത്വം പ്രഖ്യാപയൻ ലോകാനുഗ്രഹാർത്ഥം തദ്വിജ്ഞാനഫലം അതീവ കൃതാർത്ഥത്വം ഗമ്യന്നാസ്തി തിഷ്ഠതി. അവൻ സാമഗാനം ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇവിടെ സാമം എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മം തന്നെയാണ്. സമത്വ ബ്രഹ്മൈവ സാമ സർവാനന്യരൂപം, അതുകൊണ്ട് സമമായി സർവാനന്യമായിരിക്കുന്നു. ഗായൻ അതിനെ ഗാനം ചെയ്തുകൊണ്ട് ശബ്ദയൻ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എന്ത് ആത്മീകത്വം, ആത്മീകത്വത്തെ പ്രഖ്യാപയൻ വിളംബരം ചെയ്തുകൊണ്ട് ആത്മീകത്വത്തെ അവൻ ബോധിപ്പിച്ചുകൊണ്ട് എന്തിന് പ്രഖ്യാപയൻ ലോകാനുഗ്രഹാർത്ഥം മറ്റു ലോകത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി? താനെങ്ങനെയാണോ അനുഗ്രഹീതനായി തീർന്നത് അതുപോലെ ഈ ലോകവും ലോകവും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് കരുതി ആ തത്വത്തെ വിളംബരം ചെയ്തുകൊണ്ട് തദ്വിജ്ഞാനഫലം അതീവ ആ വിജ്ഞാനഫലത്തെ വിളംബരം ചെയ്തുകൊണ്ട് അതീവ കൃതാർത്ഥത്വം അവൻ അതീവ കൃതാർത്ഥനായി തീരുന്നു. സന്തോഷത്തിലാണ് മനുഷ്യൻ പാടുന്നത്. അവൻ അതീവ കൃതാർത്ഥനായതുകൊണ്ട് ഗായന്നാസ്തി അവനെ ഗാനം ചെയ്യുന്നവനായി പറയുന്നു. ഇത് അവന്റെ ഗാനമാണ്. അടുത്ത് പറയുന്നു ഇത് ഹാ എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ കണ്ടിട്ട് ആശ്ചര്യപൂർവ്വം പറയുന്നു ഹാ. അത് അഹോ ഇത്യേതസ്മിന്നർത്ഥ അത്യന്ത വിസ്മയഖ്യാപനാണ്. അത്യന്ത വിസ്മയത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഹാവു ഹ എന്ന് പറയുന്നത്. കപ്പുനരസോ വിസ്മയം എന്താണ് ഇതിന്റെ വിസ്മയം? അദ്വൈതാത്മാവ് നിരഞ്ജനോ വിസൻ അഹമേവ അന്നമന്നാദശ്ച. ഇതാണ് വിസ്മയം. അവന്റെ അവൻ സ്വയം വിസ്മയിക്കുന്നത് അദ്വൈതമായ ആത്മാവ് നിരഞ്ജനമാണ്, കളങ്കരഹിതനാണെങ്കിലും അഹമേവ അന്നമന്നാദശ്ച, നാൻ തന്നെ വീണ്ടും അന്നവും അന്നാദനായിരിക്കുന്നു, താൻ തന്നെ അത്താവും മതിക്കുന്നവനുമായിരിക്കുന്നു. പിഞ്ചഹമേവ ശ്ലോക ഞാൻ തന്നെയാണ് ശ്ലോകവും. മമ അന്ന അന്നാദയോ സംഘാത തസ്യകർത്ത ചേതനാവാൻ ഞാൻ തന്നെയാണ് അശ്ലോകൃത് എന്ന് പറഞ്ഞാൽ അന്ന അന്ന അതന്മാരുടെ സംഘാതമാണ്, അതിന്റെ കർത്താവായിരിക്കുന്നു ഞാൻ തന്നെയാണ്. ചേതനാവാൻ ചേതനൻ നിന്നാണ് ഇതുണ്ടായത് എന്നവൻ അറിയുന്നു. തന്റെ ചൈതന്യത്തെ അവൻ അങ്ങനെ സാക്ഷാത്കരിക്കുന്നു. അന്നസീവ പരാർത്ഥസ്യ അന്നാദാർത്ഥസ്യ സദു അനേകാത്മകസ്യ പരാർത്ഥീന ഹേതുന സംഘാതകൃത്. അല്ലെങ്കിൽ പറയുന്നു സംഘാതകൃത്, അന്നം പരാർത്ഥമാണ്, അന്നാദന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് അനേകാത്മകസ്യ പരാർത്ഥീന ഹേതുന സംഘാതകൃത് ആയ അന്നം അങ്ങനെ അറിയുന്നു. തിരുരുത്തിരു വിസ്മയഖ്യാപനാർത്ഥം ആഹോ ഹാവു ഹാവു മൂന്ന് തവണ പറഞ്ഞെന്താണ് അവന്റെ ആശ്ചര്യത്തെ വെളിപ്പെടുത്താൻ. അഹമസ്മി ഭവാമി ഞാനാകുന്നു. എന്താണ് പ്രഥമജ? പ്രഥമജ പ്രഥമോത്പന്ന വിരാട് ഞാൻ തന്നെയാണ്. വൃദ്ധസ്യ സത്യസ്യ മൂർത്താമൂർത്തസ്യ അസ്യ ജഗതു ദേവിഭ്യസ്യ പൂർവം അമൃതസ്യ നാഭി അമൃതത്വസ്യ നാഭിർ മധ്യം മത്സംസ്ഥം അമൃതത്വം പ്രാണിനാം. മൃതസ്യ സത്യസ്യ മൂർത്താമൂർത്തസ്യ ഘൃതമാണ്, സത്യമാണ് അത്, മൂർത്താമൂർത്തമാണ്. ജഗതോ ദേവീശപൂർവം ദേവന്മാർക്കും പൂർവ്വമുള്ളതാണ് അമൃതസ്യ നാഭിരമൃതസ്യാഭിർമധ്യം മത്സ്യസ്ഥം അമൃതത്വം എന്നിലാണ് സകല പ്രാണികളുടെയും അമൃതത്വം സ്ഥിതി ചെയ്യുന്നു അവൻ അറിയുന്നു. അവനാണ് നാഭി എന്ന് പറഞ്ഞത്. അഹം വിശ്വം ഭുവനം അഭ്യവാ അഭ്യഭവാം സുവർണജ്യോതി യയേവം വേദയിത്യുപനിഷത്. ഇതാണ് ഉപനിഷത്തിന് താല്പര്യം. യ കശ്ചിത് മാം അന്നം അന്നാർത്ഥിഭ്യോ ദദാതി പ്രയച്ഛതി അന്നാത്മനം ബ്രവീതി സ ഇത്ഥം ഏവം അഭിനഷ്ടം യഥാഭൂത ഭാവ അവതി. ആരാണോ അന്നത്തെ, നേരത്തെ പറഞ്ഞ കാര്യത്തെ ഉപസംഹരിക്കുന്നു, അന്നത്തെ നൽകുന്നത് അന്യം തയ്യാറാക്കുന്നത് എന്നാണ്. അവനെ അന്നം തന്നെ രക്ഷിക്കുന്നു. എന്തുകൊണ്ട്? ബ്രഹ്മം അന്നരൂപത്തിൽ അവനെ രക്ഷിക്കുന്നു. അതാണ് അന്നത്തിനെങ്ങനെ രക്ഷിക്കാൻ കഴിയുന്നത്? അവന്റെ ബ്രഹ്മാത്മഭാവന കൊണ്ട് ബ്രഹ്മം അന്നരൂപത്തിൽ അവനെ രക്ഷിക്കുന്നു. അല്ലാതെ അന്നം രക്ഷിക്കത്തില്ല. യാ പുനർ അന്യോ മതത്വ അർത്ഥിഭ്യ കാലേ പ്രാപ്തേ അന്നമത്തി തം അന്നം അതത്തം പക്ഷേ എന്തം പുരുഷം അമ്മന്നമേവ സമ്പ്രത്യ ആത്മീയം ഭക്ഷ്യാമി. അവനെ അന്നം തന്നെ ഭക്ഷിക്കുന്നു. ആരാണോ അന്നത്തെ ആദരിക്കാത്തത്, എങ്ങനെ അതത്വാർത്ഥിഭ്യ ആഗ്രഹിച്ചു വരുന്നവൻ കൊടുക്കുന്നില്ല, ആവശ്യമുള്ളവൻ അർത്ഥിക്കും. അത് പ്രത്യേകം പറയും, എല്ലാവനും കൊടുക്കേണ്ട കാര്യമില്ല, അർത്ഥിക്കുന്നവന് യോഗ്യന്. ആരാണോ കൊടുക്കാതെ ഭക്ഷിക്കുന്നു തം അന്നം അതന്തം ഭക്ഷ്യ പുരുഷം അഹം അത്രമേവ സംപ്രത്യാത്മീ ഭക്ഷയാമി. അവനെ ഞാനിപ്പോൾ തന്നെ ഭക്ഷിക്കാം. സംപ്രത്യാത്മീ ഭക്ഷയാമി ആര്? അന്നം അവനെ ഭക്ഷിച്ചു കളയും. അന്നത്തിന്റെ വിചാരം അതാണ്, ഞാൻ അവനെ എന്നുവെച്ചാൽ അന്നം തന്നെ ബ്രഹ്മരൂപത്തിലിരുന്നു അവനെ രക്ഷിക്കുന്നു, അന്നം തന്നെ ബ്രഹ്മരൂപത്തിലിരുന്നു അവനെ ഭക്ഷിക്കുന്നു. അന്നം തന്നെ രക്ഷകനും ശിക്ഷകനായിരിക്കുന്നു. ജഡമായിരിക്കുന്ന അന്നത്തിന് അതിന് ശേഷിയില്ല, അതുകൊണ്ട് അന്നം ബ്രഹ്മരൂപത്തിൽ രണ്ടും ചെയ്യുന്നു. അതുകൊണ്ട് അതത്വാർദ്ധിഭ്യ നൽകാതെ ഭക്ഷിക്കുന്നവൻ എന്നാണ്. അഹം അന്നമേവ സമ്പ്രത്യാത്മി ഞാൻ ദാ അന്നം ഞാൻ തന്നെ ഇപ്പൊ ഭക്ഷിക്കുന്നു. ഭക്ഷയാമി അത്ര അഹ ഏവം ദർഹി ബിധേമി സർവാത്മത്വ പ്രാപ്തി മോക്ഷാത് അസ്തു സംസാരേവയത്തു മുക്തവും അപ്യഹം അന്നഭൂത. പറയുന്നു ഇതാണോ മോക്ഷം എന്ന് പറയുന്നത്? അന്നഭൂതനായിത്തീരുക, ഇതൊന്നും സംസാരം ആണല്ലോ നല്ലത്. തർഹി ബിഭേമി ഇതിനെ സർവാത്മത്വ പ്രാപ്തി മോക്ഷ സർവാത്മഭാവം മോക്ഷം അത് പ്രാപിച്ചു കഴിഞ്ഞാൽ ഓരോ സർവമായിത്തീരുക, പട്ടിയാകുക പൂച്ചയാകുക അന്നമാകുക ഇതൊക്കെ സംസാരമാണല്ലോ. യഥോ മുക്തോഹമപി അന്നം അഭൂത, ഞാൻ മുക്തനായിട്ടും അന്നമായി, ആദ്യ സ്യാ ഞാൻ ഭക്ഷിക്കപ്പെടുന്നവനായി മായി, അന്യസ്യ ഇവമ്മാ ഭൈഷീഹി, അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട. സംവ്യവഹാര വിഷയത്വ സർവകാമാശനസ്യ ഇത്യം സംവ്യവഹാര വിഷയം അന്ന അന്നാദാദിലക്ഷണം അവിദ്യാകൃതം വിദ്യാ ബ്രഹ്മത്വമാപന്നോ വിദ്വാൻ പറയുന്നു. ഇത് വ്യവഹാര വിഷയത്തെക്കുറിച്ച് പറയുന്നതാണ്. വാസ്തവത്തിൽ എന്താണ്, ഇവൻ ഇതിനെല്ലാം അതീതനായി, സർവകാമങ്ങൾക്കും കാമനകൾക്കും സർവത്വം അതീതനായി, അന്ന അന്നാദി ലക്ഷണം അവിദ്യാകൃതം, ഇതെല്ലാം അവിദ്യാകൃതമാണെന്ന് അവൻ ധരിക്കുന്നു. വിദ്യാ ബ്രഹ്മത്വമനുവൻ, ജ്ഞാനം കൊണ്ടാണ് ആ ബ്രഹ്മത്വത്തെ പ്രാപിച്ചത്, സർവാത്മഭാവത്തെ പ്രാപിച്ചത്, അങ്ങനെയുള്ള വിദ്വാൻ. തസ്യ വിദ്വാന് നൈവ ദ്വിതീയം വസ്തുന്തരം, അവന് പരമാർത്ഥത്തിൽ രണ്ടാമതൊരു വസ്തുവില്ല. ഏതോ ബിഭേതി, അതുകൊണ്ട് കേതോ നഭേത്തവ്യം മോക്ഷ, സർവാത്മഭാവത്തിലുള്ള മോക്ഷത്തെ ഭയക്കേണ്ട കാര്യമില്ല. സർവാത്മഭാവം എന്ന് പറയുമ്പോൾ അങ്ങനെ ധരിക്കരുത്, എന്താണ് പട്ടിയും പൂച്ചയുമായി തീരുക, അതിന്റെ പ്രവൃത്തികൾ ചെയ്യുക, അതല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. സർവാത്മഭാവം പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ സർവവുമായി അവൻ താതാമ്യപ്പെട്ടിരിക്കുന്നു. അനുദാഹരണം പറയും, എന്താണോ ഒരാൾ ദുഃഖിച്ചപ്പോ തത്വജ്ഞനും ദുഃഖിച്ചു, എന്തുകൊണ്ട്? അതിനോട് താതാമ്യപ്പെട്ടതുകൊണ്ടാണ്. ഇതെല്ലാം ഇത്തരം കഥകളൊക്കെ പറയും. ഈ കഥകളൊക്കെ പറയുന്നത് അത്തരം കാര്യങ്ങളിൽ അജ്ഞനെ പോലെ ഈ ആത്മജ്ഞനും താതാമ്യപ്പെടുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അതിനുവേണ്ടി പറയുന്നതല്ല. ഇനി അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഒരാൾക്കുണ്ടായാൽ അത് ജ്ഞാനത്തിന്റെ ഫലമല്ല, യോഗത്തിന്റെയോ മറ്റെന്തെങ്കിലും അഭ്യാസങ്ങളുടെ ഫലമായിരിക്കും. ഒരാളുടെ മനസ്സിൽ ദുഃഖം വന്നു കഴിഞ്ഞാൽ, തത്വജ്ഞനും ആ ദുഃഖം പ്രാപ്തമായി കഴിഞ്ഞാൽ, തത്വജ്ഞൻ അത് വ്യർത്ഥമായി, തത്വജ്ഞാൻ കൊണ്ട് എന്താ പ്രയോജനം? അയാൾ വീണ്ടും സംസാരിക്കായി. നാദത്തെ കസ്യജിത് പാപം സുഹൃതം വിഭു പറഞ്ഞല്ലേ, ആ തത്വജ്ഞൻ ആരുടെയും പാപത്തെ സ്വീകരിക്കുന്നില്ല, ആരുടെയും പുണ്യത്തെയും സ്വീകരിക്കുന്നില്ല, അതൊന്നും സംഭവിക്കുന്നില്ല. സർവാത്മഭാവം അതിനല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിവേകിയന്റെയും മോക്ഷത്തെയും ഭയക്കും. മുക്തനായാലും വീണ്ടും മറ്റുള്ളവരുടെ പാപത്തെ സ്വീകരിക്കേണ്ടി വരിക. മുക്തനാരുടെയും പാപത്തെ സ്വീകരിക്കുന്നില്ല, നമ്മൾ ധരിക്കുന്ന വിധത്തിൽ അതൊന്നും സ്വീകരിക്കുന്നില്ല. അങ്ങനെ സ്വീകരിച്ച് സംസാരിയാകുന്നില്ല എന്നർത്ഥം. നഭ്യത്വം മോക്ഷ, അപ്പോ ഈശ്വരൻ തന്നെ പാപങ്ങളെയെല്ലാം പരിഹരിച്ച് മോക്ഷത്തെ കൊടുക്കുന്നു. ഗുരു പാപങ്ങളെ പരിഹരിച്ച് മോക്ഷത്തെ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇതല്ല. സ്വയം അന്യന്റെ താപത്തോട് താതാന്യപ്പെടുന്നു എന്നല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മോക്ഷം തന്നെ വ്യർത്ഥമായി തീരും. അപ്പൊ സദാചാരിയോടും ദുരാചാരിയോടും താതാന്യപ്പെട്ട് കഴിഞ്ഞാൽ മുക്തനും ദുരാചാരം അനുഷ്ഠിക്കും എന്നൊക്കെ പറയേണ്ടി വരും. അതൊന്നുമല്ല സംഭവിക്കുന്നത്. പിന്നെ ഇവൻ ദ്രഹിക്കും ഇതമാഹ, ഇവിടെ എല്ലാം പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പറയുന്നത്, അഹം അന്നമഹം അന്നാദ ഇത്യുച്ചത്, അങ്ങനെയെല്ലാം പറഞ്ഞു. ഞാൻ അന്നമാണ്, അന്നത്തെ അധിക്കുന്നവനാണ്. സ്വയം അന്ന അന്നാദാദി ലക്ഷണ സർവവ്യവഹാര കാര്യഭൂത സസംവ്യവഹാര മാത്രമേവ അന്ന പരമാർത്ഥ വസ്തു പറയുന്നു. ഇതെല്ലാം എന്താണ്, ഒരു അജ്ഞനെ പോലെയല്ല. അജ്ഞൻ എന്ത് ചെയ്യുന്നു, തന്റെ ദുഃഖത്തോട് താതാന്യപ്പെടുന്നു, അഹം ദുഃഖി എന്നനുഭവിക്കുന്നു. ഈ പ്രപഞ്ചത്തോട് തന്നെ താതാമ്യത്തിലിരിക്കുന്നു തത്വജ്ഞാനി. ഓരോ ദുഃഖത്തോടും താതാമ്യപ്പെട്ടിട്ട് അഹം ദുഃഖി അഹം ദുഃഖി എന്നിങ്ങനെ അനുഭവിച്ചാൽ അത് ഒരു ജീവന്റെ സംസാരത്തെക്കാളും വലിയ സംസാരമാകും. അതൊന്നും സംഭവിക്കുന്നില്ല എന്നർത്ഥം. പിന്നെ വ്യവഹാര സംവ്യവഹാരം മാത്രമേ വാ, ഇതെല്ലാം കേവലം വ്യവഹാരം മാത്രമാണ്. എന്ന പരമാർത്ഥ വസ്തു, ഈ വ്യവഹാരം പരമാർത്ഥമല്ല എന്നാണ് അവന്റെ ബോധ്യം. അവന്റെ താതാത്മ്യം അതാണ്. എന്താണ്, പട്ടിയിലും പൂച്ചയിലുമെല്ലാം ഇരിക്കുന്ന തത്വം ഒന്ന് തന്നെ. ജീവന്മാരെല്ലാം ആ തത്വത്തെ ഗ്രഹിക്കാതെ അന്ധമായി സംസാരത്തിൽ മുഴുകിയിരിക്കുന്നു. താനാണെങ്കിലോ ആ തത്വത്തെ ധരിച്ചിരിക്കുന്നു. ഇതൊന്നും പരമാർത്ഥമല്ല. അതുകൊണ്ട് ഇത് സർവത്തോടും താതാത്മ്യത്തിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും, താൻ സർവവുമായിരിക്കുന്നെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്നില്ല. സൈവം ഭൂതോ ബ്രഹ്മ നിമിത്തോ ബ്രഹ്മം വ്യതിരേകേൻ അസന്നിധി കൃത്വ ബ്രഹ്മവിദ്യാകാര്യസ്യ ബ്രഹ്മഭാവസ്യ സ്തുത്യർത്ഥം ഉച്യതേ സവയവും ഭൂതോപി. ബ്രഹ്മനിമിത്തോ ബ്രഹ്മം വ്യതിരേകേൻ അസന്നിധി കൃത്വ, ഈ സർവവും ബ്രഹ്മ നിമിത്തമാണ്, ബ്രഹ്മ വ്യതിരേകമായി ഒന്നും നിലനിൽക്കുന്നില്ല എന്ന് ഇവിടെ പറയുന്നത് ബ്രഹ്മവിദ്യാകാര്യമായ ബ്രഹ്മഭാവത്തെ സർവാത്മഭാവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. അഹമന്ന അഹമന്ന അഹമന്നാദം എന്നെല്ലാം പറയുന്നു. അല്ലാതെ അജ്ഞനിൽ സംഭവിക്കുന്നത് പോലെ ഇതൊക്കെ അവൻ സർവകാമങ്ങളെയും അനുഭവിക്കുന്നവൻ സ്വർഗത്തിൽ പോകുന്നു, അവിടെ അപ്സരസുകളുണ്ട്, അവിടെ മദ്യമുണ്ട് മധുരയുണ്ടെന്നെല്ലാം പറയുന്നത് അജ്ഞനെ പോലെ ഇതെല്ലാം പോയി അവിടെയൊക്കെ ജ്ഞാനത്തിന് ശേഷം അനുഭവിക്കുന്നു എന്ന് കാണാനല്ല, മറിച്ച് ബ്രഹ്മഭാവത്തിന്റെ സ്തുതിക്ക് വേണ്ടി പറയുകയാണ്. ഒരു ജീവന് തന്നെ അല്പമായ സുഖ ഉപഭോഗ ഉപകരണങ്ങൾ ലഭിച്ചാൽ അവൻ എത്രമാത്രം സന്തോഷിക്കും. അപ്പോ ഈ സർവപ്രപഞ്ചത്തിനും ആധാരമായിരിക്കുന്ന ബ്രഹ്മഭാവത്തോട് താതാത്മ്യപ്പെട്ടാൽ അവൻ എന്താണ് അപ്രാപ്യമായിരിക്കുന്നത്? സർവത്ര അവനുണ്ടല്ലോ, സർവവും അവന് പ്രാപ്തമാണ്, സർവവും നിത്യപ്രാപ്തമാണ്. പക്ഷേ അവനത് അവനെ സത്തായി ബോധിച്ച് അജ്ഞനായി താതാത്മ്യപ്പെടുന്നില്ല. ഇത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതോ ഭയാദി ദോഷഗന്ധോപി അവിദ്യാ നിമിത്തോ അവിദ്യ ഉച്ഛേദാ ബ്രഹ്മഭൂതസ്യ നാസ്തി അഹം വിശ്വൻ സമസ്തം ഭുവനം ഭൂതൈ സംഭജനീഹം ബ്രഹ്മാദിവർ ഭവന്തീതി. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഭയാദി ദോഷഗന്ധോപി, ഭയം തുടങ്ങിയ ദോഷങ്ങളുടെ ഒരു ലേശം പോലും അവിദ്യാ നിമിത്തോ വിദ്യ ഉച്ഛേദ അവിദ്യ ഉച്ഛേദ അവിദ്യാനിമിത്തമായ ലേശം പോലും, ഭയം കാമം ക്രോധം ഭയാദി ദോഷങ്ങളെന്ന് പറയും, ഇതൊന്നും തത്വജ്ഞനില്ല, അതിന്റെ ഗന്ധം പോലുമില്ല. അവിദ്യാനിമിത്തം അവൻ സർവവുമാണ്, അവൻ കാമിയും അകാമിയുമാണ്, സർവവുമാണെങ്കിലും എന്താണ് ആ അതിനോടൊന്നും അവൻ താതാത്മ്യപ്പെടുന്നില്ല. അതെല്ലാം അവിദ്യാനിമിത്തമാണ്. അവിദ്യ ഉച്ഛേദ അവൻ ആ താതാത്മ്യത്തിന് ഹേതുവായിരിക്കുന്ന അവിദ്യ നശിച്ചിരിക്കുന്നു. ബ്രഹ്മഭൂതസ്യ അവൻ സ്വയം അത് തന്നെയാണ്. നാസ്തി ഇതൊന്നുമില്ല അവൻ. നാദത്തെ കസ്യചിത് പാപം, അവൻ ആരുടെയും പാപത്തോട് അവൻ താതാത്മ്യപ്പെടുന്നില്ല, അവനിൽ പാപമില്ല. ത്യഹം വിശ്വം സമസ്തം ഭുവനം ഭൂതൈ സംഭജനീയം അഹം വിശ്വം സമസ്തം ഭൂതൈഹി, ഞാൻ സമസ്തഭൂതവും താൻ തന്നെയാണ്, സർവപ്രപഞ്ചവും താൻ തന്നെയാണ്. അതുകൊണ്ടെന്താണ് ഭൂതൈഹി സർവപ്രാണികളും അനു സംഭജനീയം ഭജനീയനാണ്. സർവപ്രാണി എന്ന് പറഞ്ഞാൽ പറയുന്നു ബ്രഹ്മാദിഹി, ബ്രഹ്മാദികൾ കൂടി, ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാർ കൂടി, സൃഷ്ടിസ്ഥിതി സംഹാരകർത്താക്കൾ കൂടി ഈ ബ്രഹ്മജ്ഞനെ നമിക്കുന്നു, അവന്റെ പാദസേവ ചെയ്യുന്നു എന്നർത്ഥം. ബ്രഹ്മാദി ഭവന്തീതി അസ്മിൻ ഭൂതാനീതി ഭൂനം അഭ്യഭവാ അഭിഭവാമി പരേണ ഈശ്വരേണ രൂപേണ. അതുകൊണ്ട് ആ തത്വം ഞാൻ പറയുകയാണ്, ഞാനീ സർവത്തിനോടും താതാമ്യത്തെ പ്രാപിച്ചു, എനിക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി, സർവകാമനങ്ങളും പ്രാപ്തമായി, എല്ലാം തനിക്ക് അധീനമാണ് എന്നെല്ലാം പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? പറയുന്നു അഭവാ അഭിഭവാമി, ഞാനിതിനെല്ലാം എനിക്ക് അധീനമാക്കി, സ്വാമി ആണ് സർവത്തിനും, സർവത്തിനും ഞാൻ ഈശ്വരനാണ്. പരേണ ഈശ്വരേണ രൂപേണ, ആ പരമാത്മഭാവത്തിൽ ഞാൻ എല്ലാത്തിനെയും തനിക്ക് അധീനമാക്കി. അസ്മിൻ ഭൂതാനി സർവഭൂതങ്ങളും, അതുകൊണ്ട് സർവവും എന്നെ നമിക്കുന്നു, ഞാൻ സർവത്തെയും കീഴ്പ്പെടുത്തി, സർവവും എനിക്ക് അധീനമാണ്. എങ്ങനെ? ഞാൻ ഈ ജീവഭാവത്തിലല്ല, അജ്ഞനായ ജീവഭാവത്തിലല്ല തത്വം ഞാൻ പറയുന്നു, ഞാനെന്ന്. ഞാനെന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾ അജ്ഞനാകത്തില്ല, താൻ അജ്ഞാനിയല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഞാൻ ഒഴിവാക്കേണ്ട കാര്യമില്ല. എങ്ങനെ? പറയുന്നു ഭവാമി, ഞാൻ അങ്ങനെയാകുന്നു. എങ്ങനെ? പരേണ ഈശ്വരേണ സ്വരൂപേണ, ഈശ്വരരൂപത്തിലാണ്. ഈശ്വരരൂപത്തിൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇതൊന്നും ആ ഈശ്വരരൂപത്തെ സ്പർശിക്കുന്നില്ല. ഇതിനെല്ലാം ഈശ്വരരൂപത്തിൽ യഥാർത്ഥമായിട്ടല്ല, സത്യമായിട്ടല്ല, മറിച്ച് ബാധിതമായി താൻ അറിയുന്നു, അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനി അല്ലെങ്കിൽ ഉപാസകൻ കാമനകളെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭയക്കേണ്ട കാര്യമില്ല. അവിടെ തത്വജ്ഞാനത്തിൽ അതിനെല്ലാം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വര രൂപത്തിൽ സർവത്തെയും അപവദിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഈശ്വര രൂപത്തിൽ തന്നെ സർവവും സ്ഥിതി ചെയ്യുന്നു എന്നറിയുക, പരമാർത്ഥത്തിൽ അതിനെ നിഷേധിക്കുക, അതാണ്. സുവർണ ജ്യോതിഹി സുവരാദിത്യോ നകാരോപമാർത്ഥേ ആദിത്യവ സകൃത് വിഭാതം അസ്മദീയം ജ്യോതിർജ്യോതിഹി പ്രകാശ് ഇത്യർത്ഥ. സൂര്യന്റെ പ്രകാശം പോലെ ഇത് പ്രകാശിക്കുന്നു. സകൃത് വിഭാതം അസ്മദീയൻ ജ്യോതി, എന്റെ ഈ ജ്യോതി തന്നെ കുറിച്ച് പറയാം. ഇത് ജ്യോതിയാണ്, താൻ പ്രകാശസ്വരൂപനാണ്, സൂര്യനെപ്പോലെ അത് പ്രകാശിക്കുന്നു. സകൃത് വിഭാതം എന്ന് പറഞ്ഞാൽ അത് ഇന്നലെ ഇന്നും നാളെ എല്ലാം ഉണ്ടായിരിക്കും, ഉണ്ടായിട്ടില്ലാതെയാകുന്നില്ല, സദാ പ്രകാശിക്കുന്നതാണ് ആദിത്യനെ പോലെ. പ്രകാശ ഇത്യർത്ഥ. അതുകൊണ്ട് ആദിത്യനെ പോലെ ഞാൻ ജ്യോതിസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ് എന്നർത്ഥം. അതാണ് തത്വജ്ഞന്റെ അനുഭവം എന്ന് പറയുന്നു. സുവർണ ജ്യോതിഹി ഏവം വേദോയിത് ഉപനിഷത്. ജ്ഞാനസ്വരൂപനാണ്, ജ്യോതിസ്വരൂപനാണ്. സകൃത് വിഭാതം, പുതിയ അസ്തമനങ്ങളില്ലാതെ പ്രകാശം. നേരത്തെ പറഞ്ഞല്ലോ, ഉദയവും അസ്തമയവും സൂര്യനിൽ ആരോപിക്കുന്നതാണ്. സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു. അതുകൊണ്ട് രാത്രിയും പകലും സൂര്യൻ ആരോപിക്കുന്നു. രാത്രി സൂര്യൻ സൃഷ്ടിച്ചതാണ്, പകൽ സൂര്യൻ സൃഷ്ടിച്ചതാണ്. ഇതെല്ലാം കേവലം ആരോപണങ്ങളാണ്. സൂര്യനാണെങ്കിലോ സകൃത് വിഭാതം, സദാ ഏകരൂപത്തിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ രാത്രിയും പകലുമില്ല, ബന്ധമോക്ഷങ്ങളില്ല. ഇതാണ് തത്വജ്ഞന്റെ അനുഭവം. ഞാൻ ഇന്നലെ വരെ ബദ്ധനായിരുന്നു, ഇന്നലെ മുതൽ ഞാൻ ജ്ഞാനിയായി എന്നുള്ള അനുഭവമല്ല, ഞാൻ മുക്തനായി എന്നുള്ള അനുഭവമല്ല. എന്തുകൊണ്ട്? ഇത് സകൃത് വിഭാതമാണ്. ഇത് ഉദിച്ച് അസ്തമിക്കാതെ എന്നാൽ പ്രകാശിച്ചുകൊണ്ട് നിലനിൽക്കുന്നു. അങ്ങനെയുള്ള ജ്യോതിസ്വരൂപനാണ് പ്രകാശ. അപ്പോ അവിടെ ബന്ധത്തെയും മുക്തിയെയും നിഷേധിക്കുമ്പോൾ നമ്മൾ മുക്തിയുടെ കാലയളവ് അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നാണ്. സകൃത് വിഭാതം അതല്ല. അപ്പോ ഇത്ര കാലം മുക്തൻ, ഇത്ര കാലം ബദ്ധൻ, അങ്ങനെയില്ല. രണ്ടും അവിടെയില്ല. അതാണ് ഈ യഥാർത്ഥ തത്വജ്ഞാനം നൽകുന്ന മുക്തി. മറിച്ചെന്താണോ ഇത്ര സമയം ഞാൻ ബദ്ധനായിരുന്നു, ഇനി മുക്തനാണ് എന്ന് പറഞ്ഞാൽ മുക്തിയെക്കുറിച്ച് പ്രതീക്ഷ വരും. നാളെ ഇന്നത്തെ ബന്ധനത്തെ ഇല്ലാതാക്കുന്ന ഒരു മുക്തി എനിക്ക് കരഗതമാവും. അങ്ങനെ കരഗതമാകാൻ സത്യമായൊരു മുക്തിയില്ല ആത്മാവല്ലാതെ. മുക്തി എന്താണത്? ആത്മസ്വരൂപം തന്നെയാണ്. ജ്യോതിഹി പ്രകാശ ഇത്യർത്ഥ. അതുകൊണ്ട് എന്താണിത്? ജ്യോതിസ്വരൂപനാണ്. ഇത് വല്ലി ദേഹീത ഉപനിഷത് പരമാത്മജ്ഞാനം. ഇതാണ് ഈ രണ്ട് വല്ലികളിൽ ഉപദേശിച്ചു കഴിഞ്ഞ പരമാത്മജ്ഞാനം. താം ഏതാം യഥോക്താം ഉപനിഷതം. ഇങ്ങനെയുള്ള ഈ ഉപനിഷത്തിന് ആത്മവിദ്യയെ, പരമാത്മജ്ഞാനത്തെ ശാന്തോ ദാന്തോ ഉപരതത്തിൽ സമാഹിതോ ഭൂത്വ ഭൃഗുവത് തപോ മഹദാസ്തായ. ഭൃഗുവിനെ പോലെ വലിയ തപസ് അനുഷ്ഠിച്ചു. എന്താണ് ഭൃഗുവിന്റെ തപസ് എന്ന് പറയുന്നത്? ശാന്തനായി, ദാന്തനായി, ഉപരതനായി, തിദിക്ഷുവായി, സമാഹിതനായി, ഏകാഗ്രതയുള്ളവനായി. തപോ മഹദാത്തായ മനസ്സ ഇന്ദ്രിയാണാം ചൈകാഗ്രം പരമം തപ എന്ന് പറഞ്ഞ വലിയ തപസ്സിനനുഷ്ഠിച്ച് യഏവം വേദ, ഏതൊരുവനാണോ ഇതിനറിയുന്നത്, തസ്യേദം ഫലം, നാമന്റെ ഫലമാണിതെന്ത്? സർവാത്മഭാവം. അവൻ സർവ പ്രപഞ്ചവും ബാധിച്ചിരിക്കുന്നു. സർവാത്മഭാവത്തിൽ അവൻ സർവത്തെയും പ്രാപിച്ചിരിക്കുന്നു. അവൻ സർവ ദുഃഖങ്ങളിൽ നിന്നും മോചിതനായിരിക്കുന്നു. തസ്യേദം ഫലം യഥോക്തം ഓം എന്ന് പറയുന്നത് മംഗളരൂപത്തിൽ അതിനെ സമാപിക്കുന്നു. അതിന്റെ വിശിഷ്ടമായ ഫലത്തെ സൂചിപ്പിച്ചുകൊണ്ട്, സർവാത്മഭാവത്തിന്റെ ഫലത്തെ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു മന്ത്രത്തെ. സഹനാവവതു സഹനോ പുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദുഷാവഹൈ. ഓം ശാന്തിഹി ശാന്തിഹി ശാന്തിഹി.